ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகம் மூணாம் கண்டம் மந்திரம் 4. பிராணோ ஹேஷய சர்வபூதைர் விபாதி விஜானன் வித்வான் பவதி நாதிவாதி ஆத்ம க்ரீட ஆத்மரதி க்ரியாவான் ஏஷ பிரம்ம விதான் வரிஷ்டஹ. பிராணோ ஹேஷய சர்வபூதைர் விபாதி. சர்வபூதங்களிலூடെ பிரகாசிக്കുന്നു. സർവഭൂതങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഇതിന്റെ പ്രകാശമാണ്. ഈ ബോധത്തിൽ സർവ വസ്തുക്കളും സ്ഫുരിക്കുന്നു. വിജാനൻ വിദ്വാൻ, ഇതിനറിയുന്നവൻ ന അതിവാദി ഭവതേ. பவதி ந பவதி, சர்வம் இதாத்மேவ நான்யத் அஸ்தீதி திஷ்டம் ததா கிம் ஹி அஸௌ அதீதிவதே. சர்வம் இதாத்மேவ நான்யத் அஸ்தீதி திஷ்டம். இவ்வளவு வித்வானை குறித்து பரையுது. சர்வம் தான் தன்னே, தன்னும் நன்யமாய் மட்டொன்னுமில்ல. സർവം യഥാത്മൈവ, താൻ തന്നെയാണ് സർവവും. നാന്യദസ്തീതി ദൃഷ്ടം എന്ന് സാക്ഷാത്കരിച്ചു. സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചാൽ തഥാ കിം അസൌ അതീത്യ പദേ, തൻ്റെ ഈ അനുഭവത്തിനും അപ്പുറമായിട്ട് എന്താണോ അവന് പറയാനുള്ളത്, സ്വാനുഭവത്തിന് വിരുദ്ധമായിട്ടോ സ്വാനുഭവത്തിലില്ലാത്തതോ ആയ കാര്യങ്ങളൊന്നും അവന് പറയാൻ കഴിയത്തില്ല. അതിന് വിരുദ്ധമായി പറയാൻ കഴിയത്തില്ല. ആത്മബോധം വന്നവൻ തന്റെ ബോധത്തിനനുസരിച്ച് പറയും. ആ ബോധമില്ലാത്തവൻ അവന്റെ പ്രപഞ്ചാനുഭവത്തിനനുസരിച്ച് പറയുന്നു. അതുപോലെ ഒരാത്മജ്ഞാനിക്ക് പറയാൻ കഴിയത്തില്ല. പറയുക എന്ന് പറഞ്ഞാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവന്റെ മനസ്സങ്ങനെ പ്രവർത്തിക്കുന്നില്ല, അവന്റെ വാക്കുകൾ പ്രവർത്തിക്കുന്നില്ല, അവന്റെ കർമ്മങ്ങളൊന്നും ആ രീതിയിലാവുന്നില്ല. അവന്റെ ആത്മബോധത്തിനനുസരിച്ചേ ഉള്ളൂ. അതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ തത്വത്തിൽ വൈരുദ്ധ്യം വരുന്നില്ല. ആത്മതത്വത്തെ സാക്ഷാത്കരിച്ച് ഉപദേശിക്കുന്നവരെല്ലാം ഒരേ രീതിയിൽ തന്നെ ഉപദേശിക്കുന്നു. അനുഭവത്തിന് വ്യത്യാസം വന്നാൽ ഉപദേശത്തിന് വ്യത്യാസമില്ല. ഇവിടെ എന്താണ് അനുഭവം? സർവം യഥാത്മൈവ നാന്യദസ്തി, ആ സർവാത്മഭാവം. ആ സർവാത്മഭാവത്തെ ഒരുവൻ സാക്ഷാത്കരിച്ചാൽ അവന്റെ ഉപദേശത്തിന് അതല്ലേ വരാൻ കഴിയും, മറ്റൊന്നും അവന് പറയാൻ കഴിയത്തില്ല. യസ്യ തു അപരം അന്യ ദൃഷ്ടം അസ്തി സ തദതീത്യ വദതി. പക്ഷെ അങ്ങനെ ഒരു അനുഭവമല്ലാതെ മറ്റ് അനുഭവങ്ങളുള്ള ലൗകികമായ അനുഭവങ്ങളുള്ള ആത്മാനുഭവം ഒഴികെയുള്ള സർവ്വ ലൗകികമായ അനുഭവമാണ്, മായാകാര്യങ്ങളുടെ അനുഭവമാണ്. അപരം അന്യ ദൃഷ്ടമസ്തി, അവനെന്ത് ചെയ്യുന്നു, ആത്മാവിനെ മാത്രമല്ല സാക്ഷാത്കരിക്കുന്നു. ആത്മാവിന്റെ വെളിച്ചത്തിനവൻ പ്രപഞ്ചത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അപരം അന്യ ദൃഷ്ടം അസ്തി? അവനെ സംബന്ധിച്ച് ആത്മാവല്ലാത്ത പലതുകൊണ്ടും പറയാം, പല തത്വങ്ങളെക്കുറിച്ച്. 91 തത്വത്തെക്കുറിച്ച് പറയുന്നു, 24 തത്വത്തെക്കുറിച്ച് പറയുന്നു, അങ്ങനെ പലതരത്തിൽ പല തത്വങ്ങളെക്കുറിച്ച് പറയുന്നു. വാസ്തവത്തിൽ തത്വം ഒന്നേ ഉള്ളൂ, എന്തുകൊണ്ട്? അവന്റെ ദർശനം വേറെയാണ്. അതുകൊണ്ട് പല ഋഷിമാരും പലതരത്തിലുള്ള ദർശനങ്ങളെ ഉണ്ടാക്കി. എന്തുകൊണ്ട്? അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച്, അവരുടെ അനുഭവങ്ങൾക്ക് ചേരുന്ന യുക്തി, പ്രമാണങ്ങൾ എല്ലാം അനുസരിച്ച് അവരുടെ ദർശനങ്ങളുണ്ടായി. അപ്പോൾ അപരമന്യം തന്നെ നിന്ന് അപരമായി അന്യമായി കാണുന്നവരും ഉണ്ട്. പക്ഷെ അതിനെന്താണ്? ആദിവചനമാണോ? ആത്മസത്യത്തെ സാക്ഷാത്കരിച്ചവരുവിനെ സംബന്ധിച്ച് മറ്റുള്ള എല്ലാ അതിവചനമാണ്. അവർക്ക് സ്വാനുഭവത്തെ പറയാൻ പറ്റും. അയന്ത് വിദ്വാൻ ആത്മനോ അന്യന്ന പശ്യതി നന്ദി ശൃണോതി നന്ദി വിജാനാദി. ഈ വിദ്വാന്റെ ആണെങ്കിലോ നന്യ പശ്യതി, ആത്മാവിനെ അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. നന്യ ശൃണോതി, ആത്മാവിനെ അല്ലാതെ മറ്റൊന്നും നീ കേൾക്കുന്നില്ല. നന്ദി വിജാനാദി, മറ്റൊന്നിനെയും സാക്ഷാത്കരിക്കുന്നില്ല. ആത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കേൾക്കുന്നു എന്നാണ്. ആത്മാവ് കേൾക്കാൻ കഴിയുന്ന വസ്തുവാണ്, ശ്രവണ ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കാവുന്ന ഒന്നാണ്. കേൾക്കുന്ന എന്താണ്? ശബ്ദമാണ്. ആത്മാവ് ശബ്ദമാണ് കേൾക്കാൻ. ആത്മാവിനെ അല്ലാതെ മറ്റൊന്നും ശ്രവിക്കുന്നില്ല എന്ന് പറയും. അതുപോലെ കാണുക എന്ന് പറയുന്നു. കാണുന്നത് എന്താണ്? നിറത്തെയാണ്. ആത്മാവിനെ അല്ലാതെ ഒന്നിനെയും കാണുന്നില്ല. നിറം, ആകൃതി രണ്ടേ നമുക്ക് കാണാൻ പറ്റും. അതിനും സ്ഥൂലമായി ആത്മാവിനെ അല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ കഴിയും നിറമില്ലാത്ത, ആകൃതിയില്ലാത്ത ഒന്നിനെ. വിദ്വന്ത് ആത്മനോ അന്യന്ന പശ്യതി നാന്യ ശൃണോതി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഇത് ജീവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മുഖ്യമായിരിക്കുന്നു കാണുക, പിന്നെ കേൾക്കുക. ഇവിടെ ആത്മജ്ഞനാണെങ്കിലോ ആത്മാവല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല. അജ്ഞൻ നാനാമരൂപങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആത്മജ്ഞാനി എന്താ? അത് കാണുന്നില്ലെന്നാണ്. ആത്മജ്ഞാനി നാമരൂപങ്ങളെ കണ്ടില്ലെങ്കിൽ ആത്മജ്ഞാനിക്ക് എങ്ങനെ വ്യവഹരിക്കാൻ കഴിയും ഈ ലോകത്ത്? നന്മയും തിന്മയൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും നാമരൂപങ്ങളെ കാണാതെ? അപ്പോ അജ്ഞന്റെ നാമരൂപങ്ങൾ ആ ജ്ഞാനിയുടെ മുമ്പിലുമുണ്ട്, അതുപോലെ തന്നെ. പക്ഷെ അവിടെ അജ്ഞനത് കേവലം നാമരൂപങ്ങളായി കാണുമ്പോൾ അതും താനായി തന്നെ കാണുന്നു. ആത്മനോ അന്യത്ന പശ്യതി, അതാണ്. ആത്മാവിൽ നിന്ന് അന്യമായി ഒരു കാഴ്ചയുമില്ല. സർവകാഴ്ചകളിലൂടെയും പ്രകാശിക്കുന്നത് സ്വസ്വരൂപം തന്നെ. പല കാഴ്ചകൾ കാണുന്നു, കണ്ണുകൊണ്ട് പല കാഴ്ചകൾ കാണുന്നു, പല ചിത്രങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ കലാകാരന്മാരുടെ കലാവിരുദ്ധകൾ നമ്മൾ കാണുന്നു, ചിത്രമോ അല്ലെങ്കിൽ മറ്റ് കരകൗശലങ്ങളും എല്ലാം കാണുന്നു. ഓരോന്നും കണ്ട് കാണുന്നവനത് കണ്ട് ആസ്വദിക്കുന്നു. എന്തുകൊണ്ട്? ആ കാഴ്ചകൾ വളരെ മനോഹരമാണ്, മനസ്സിനെ ആകർഷിക്കുന്നവയാണ്, സന്തോഷം തരുന്നവയാണ്. അപ്പോൾ കണ്ട് സന്തോഷിക്കുന്നു പലതരത്തിലുള്ള കാഴ്ചകൾ. പക്ഷെ പലതരത്തിലുള്ള കാഴ്ചകളെ കാണുമ്പോൾ പല ചിത്രങ്ങളെയും പല രൂപങ്ങളെയും ആകൃതികളെയും ശില്പങ്ങളെയും എല്ലാം കാണുമ്പോൾ അവന് ഒഴിവാക്കാൻ വയ്യാതെ അവൻ കാണാൻ നിർബന്ധിതനായിത്തീരുന്ന ഒന്നുണ്ട്. അത് കാണണമെന്നവന് താല്പര്യമില്ല. അവന് ചിത്രത്തെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ശില്പത്തെ കണ്ടാൽ മതി, അതിൻ്റെ ഭംഗിയാണ് അവന് ആസ്വദിക്കേണ്ടത്. പക്ഷെ അവൻ കാണാൻ നിർബന്ധിതമായി തീരുന്നു. അതാണ് പ്രകാശം. പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള ചിത്രങ്ങളെ കാണുമ്പോഴും അവിടെ അവൻ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അവൻ വിശേഷിച്ച് കാണാൻ ആഗ്രഹിക്കാത്ത, പ്രകാശത്തെ കാണാനല്ല ചിത്രത്തെ കാണാൻ പോകും. കാരണം പ്രകാശം താൻ ഇരിക്കുന്നിടത്തുണ്ട്, അത് കാണാൻ വേണ്ടി ചിത്രം കാണേണ്ട കാര്യമില്ല. അപ്പോൾ ചിത്രത്തെ കാണുന്നവൻ പ്രകാശത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, മറിച്ച് ആ ചിത്രത്തിൻ്റെ വർണ്ണ വിധാനങ്ങളാണ് കാണാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവനെന്ത് ചെയ്യുന്നു, പ്രകാശം കാണാൻ നിർബന്ധിതനായിരുന്നു. അപ്പോൾ പ്രകാശത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഈ ചിത്രത്തിൻ്റെ നാനാത്വം, വർണ്ണം, അതിൻ്റെ സന്തോഷമെല്ലാം അത് ആ പ്രകാശത്തിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ നാനാതരത്തിലുള്ള ചിത്രത്തെ, ശില്പങ്ങളെ കണ്ട് ആസ്വദിക്കും? പ്രകാശം അതിന് മുഖ്യ കാരണമായിരിക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആസ്വാദനം അവന് സംഭവിക്കുന്നുള്ളൂ. പ്രകാശത്തെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ കാണുന്നവൻ പ്രകാശത്തിൻ്റെ പ്രാധാന്യത്തെ സ്മരിക്കണമെന്നില്ല. അല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ചിത്രത്തെ കാണുന്നതിന് പ്രകാശത്തെ സ്മരിക്കേണ്ട ആവശ്യമില്ല. പ്രകാശം അവിടെ ഉണ്ട്, അത് ചിത്രത്തെക്കാൾ സഹജമായിരിക്കുന്നു, ചിത്രത്തെ അത് പ്രദർശിപ്പിക്കുന്നു. അത് കൂടുതൽ സഹജമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചിത്രത്തെ കാണുമ്പോൾ പ്രകാശത്തെ വിസ്മരിക്കുന്നു. അതുണ്ടെങ്കിലും അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്ന എന്താണോ, ന പശ്യതി, മറ്റൊന്നിനെയും കാണുന്നില്ല. തത്വജ്ഞൻ നാമരൂപങ്ങളെ കാണുന്നു. ആ നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ കാണുന്നു. ഒരജ്ഞൻ എങ്ങനെയാണോ ആ പ്രകാശത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നത്, ചിന്തിച്ചാൽ പ്രകാശമില്ലെങ്കിൽ ഈ ചിത്രമൊന്നും പ്രത്യക്ഷമാകത്തില്ലല്ലോ. ആ ചിത്രത്തിൻ്റെ എല്ലാ മനോഹാരിതയ്ക്കും ആധാരമായിരിക്കുന്ന ഈ പ്രകാശമാണല്ലോ എന്ന് ഒരുവൻ, ഒരജ്ഞൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം നാമരൂപങ്ങൾ, നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം, ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ണ്, ആ കണ്ണിനെയും പ്രവർത്തിപ്പിക്കുന്ന മനസ്സ്, അങ്ങനെയുള്ള ഈ ജ്ഞാനോപാധികളെല്ലാം, ദർശനോപാധികളെല്ലാം പ്രകാശിക്കുന്ന പ്രകാശം, ഏതൊരു പ്രകാശത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത്, ആ പ്രകാശത്തിൽ നിന്നും വേറിട്ട് ഇതിനെ കാണുന്നില്ല. ചിന്തിക്കുന്നവനും മനസ്സിലാകും എന്താണോ, ആ പ്രകാശത്തിൽ നിന്ന് വേറിട്ട് വർണ്ണങ്ങളില്ല. നമുക്ക് വർണ്ണങ്ങളെ പ്രകാശത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും, ചിത്രത്തിലെ വർണ്ണങ്ങളെ പ്രകാശത്തിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയും. പ്രകാശം നിലനിൽക്കുന്നിടത്തേ വർണ്ണങ്ങളുള്ളൂ, പ്രകാശത്തിൽ നിന്ന് വർണ്ണത്തെ ഒന്നും മാറ്റി നോക്കുക അതാർക്കും സാധ്യമല്ല. പ്രകാശത്തിൽ വർണ്ണങ്ങൾ പ്രകാശിക്കുന്നു, അപ്പോൾ പ്രകാശത്തിൽ നിന്ന് വർണ്ണങ്ങളെ മാറ്റാൻ കഴിയും. എങ്ങനെ മാറ്റും, എത്ര സമർത്ഥനായ ശില്പി വിചാരിച്ചാലും ശരി, പ്രകാശത്തിൽ നിന്ന് രൂപങ്ങളെ മാറ്റാൻ, ചിത്രത്തിൻ്റെ വർണ്ണങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. പ്രകാശത്തിലേ അതിന് ജീവനുള്ളൂ. അതുപോലെ ഈ പ്രകാശത്തിനെയും പ്രകാശിപ്പിക്കുന്നു, ഈ സർവദർശന ഉപാധികളെയും പ്രകാശിപ്പിക്കുന്നു. ബാഹ്യമായിരിക്കുന്ന രൂപങ്ങൾ, ആന്തരികമായിരിക്കുന്ന കരണങ്ങൾ, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം, ബോധമാകുന്ന പ്രകാശം, അതിൽ നിന്ന് അന്യമായി ഇതിനൊന്നിനെയും കാണുന്നില്ല. എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ കാണുന്നതിലൂടെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഈ ബോധത്തെയാണ്. അത് സ്വസ്വരൂപമായിരിക്കുന്ന ബോധത്തെ. അതെങ്ങനെ അനുഭവിക്കുന്നു? ഈ സ്വസ്വരൂപമായിരിക്കുന്ന ബോധത്തിൽ പ്രകാശിക്കുന്നവയാണ് ഇവ. വെളിച്ചത്തിൽ പ്രകാശിക്കുന്നവയാണ് നിറങ്ങൾ. വെളിച്ചത്തിന്റെ അസാന്നിധ്യത്തിൽ ഒരു നിറം സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സങ്കല്പം വരാൻ മനസ്സിന് ശേഷിയില്ല. അതുപോലെ ഈ ബോധപ്രകാശത്തിന്റെ അഭാവത്തിൽ ദൃശ്യം, അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. സങ്കല്പിക്കുന്നതിന് ഉപകരണങ്ങളില്ല. നമുക്ക് സങ്കല്പിക്കാൻ അസാധ്യമായ പലതുമുണ്ട്, അതിലൊന്നാണ്. അപ്പോൾ ഈ ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം ഇത് പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ബോധത്തിൽ നിന്ന് വേർപെടുത്താൻ വയ്യും. അതാണ് നാന്യ ശൃണോതി, നാന്യ പശ്യതി ശബ്ദം. അങ്ങനെ സർവവും കേട്ടുകൊണ്ടിരിക്കുന്നു, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ശബ്ദ നാനാതരത്തിലുള്ള ശബ്ദത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ശബ്ദത്തിലൂടെ ശബ്ദം മാത്രമല്ല, ശബ്ദത്തിന്റെ അർത്ഥം, അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു. എങ്ങനെയാണോ ബാഹ്യമായി രൂപപ്രപഞ്ചം നിൽക്കുന്നത്, ആ രൂപപ്രപഞ്ചത്തെ പോലെ തന്നെ ശക്തമാണ് ശബ്ദപ്രപഞ്ചം. രൂപത്തെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, നേരിട്ട് തന്നെ അർത്ഥത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും, വസ്തുവിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും, പ്രത്യക്ഷാനുഭവം ഉണ്ടാകും. ശബ്ദം കേൾക്കുമ്പോഴോ സാധാരണ ആ ശബ്ദത്തിലൂടെ അർത്ഥസ്മൃതി ഉണ്ടാകും. രണ്ടായാലും മനസ്സ് നിറഞ്ഞിരിക്കും. ഒരിടത്ത് അർത്ഥ സാക്ഷാത്കാരം കൊണ്ട് നേരിട്ട് കാണും, വസ്തു സാക്ഷാത്കാരം കൊണ്ട് മനസ്സ്, വസ്തു സാക്ഷാത്കാരത്തിന് മനസ്സ് മുഴുവൻ. കേൾക്കുമ്പോഴോ ആ അർത്ഥസ്മൃതിയിൽ മനസ്സ് മുഴുവൻ. രണ്ടായാലും രണ്ട് സ്ഥലത്തും എന്താണ് മനസ്സിൽ, കേവലം പ്രപഞ്ചം മാത്രമാണ്. അവിടെയും എങ്ങനെയാണ് നമുക്ക് പ്രകാശത്തിൽ നിന്ന് വർണ്ണത്തെ വേർപിരിക്കാൻ കഴിയാത്തത്, അതുപോലെ നമുക്ക് ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ വേർതിരിക്കാൻ കഴിയും. ഒരു വസ്തുവിനെ കുറിച്ച് പറയുന്നു പുസ്തകം, ആ ശബ്ദം കേൾക്കുന്ന മാത്രമേ തന്നെ ഉള്ളിൽ ആ വസ്തുവിന്റെ സ്മരണയുണ്ടാവും, അർത്ഥസ്മൃതി ഉണ്ടാകും. ആ ശബ്ദത്തിൽ നമുക്കതിനെ വേർതിരിക്കാൻ പോയി, ഇത് ശബ്ദം, ഇത് അർത്ഥമില്ലാത്ത ശബ്ദം, അർത്ഥസ്മരണയില്ലാത്ത ശബ്ദം, അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത അർത്ഥം എന്നിങ്ങനെ നമുക്ക് അവിടെ വേർതിരിക്കാം. പ്രകാശം പോലെയാണ്. ശബ്ദത്തിൽ നിന്നും അർത്ഥത്തെ പിരിക്കാൻ വയ്യ. ശബ്ദത്തിന്റെ ശ്രവണത്തിൽ അർത്ഥസ്മൃതി കടന്നു വരുന്നുണ്ടാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർത്ഥസ്മൃതി അവിടെ കടന്നു വരുന്നു. മനസ്സ് അർത്ഥമയമാകുക, അതാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. അത് പ്രത്യക്ഷത്തിലും ശ്രവണത്തിലും സംഭവിക്കും. ഇവിടെ തത്വജ്ഞൻ എന്ത് ചെയ്തു, നാന്യ ശൃണോതി. ഇവിടെ പ്രജ്ഞൻ ശബ്ദത്തെയും അർത്ഥത്തെയും മാത്രം ഗ്രഹിക്കുന്നു, അത്ര അയാൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. ശബ്ദത്തിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. തത്വജ്ഞനാണെങ്കിലോ ശബ്ദത്തെയും അർത്ഥത്തെയും, ഇതിനെ പ്രകാശിപ്പിക്കുന്ന ബോധത്തെ ഗ്രഹിക്കുന്നു. നാന്യ ശൃണോതി, ആ ബോധത്തിൽ നിന്ന് വേറിട്ട് ശബ്ദത്തെയോ അർത്ഥത്തെയോ ഗ്രഹിക്കുന്നു, ബോധത്തിൽ അതിനെ ഗ്രഹിക്കുന്നു എന്നുള്ളത്. സാധാരണ ഒരുവന്റെ ചിന്ത ശബ്ദത്തിലൂടെ അർത്ഥത്തിൽ മാത്രം എത്തിയിരിക്കുന്നു. ഒരു തത്വജ്ഞനാണെങ്കിലോ ആ ശബ്ദവും അർത്ഥവും കടന്ന് അതിനെ രണ്ടിനെയും പ്രകാശിപ്പിക്കുന്ന ബോധത്തിലെത്തിയിരിക്കുന്നു. ആ ബോധത്തിലാണ് ശബ്ദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നാന്യ ശൃണോതി, അയാൾ കേൾക്കുന്നത് ശബ്ദത്തെ അർത്ഥത്തെയും അല്ല, ശബ്ദത്തെയും അർത്ഥത്തെയും നിലനിർത്തുന്ന ബോധത്തെയാണ്. നാന്യ വിജാനാദി, സർവ അനുഭവങ്ങളെയും ചേർത്ത് പറഞ്ഞാൽ ഇത് തന്നെ. എല്ലാ അനുഭവത്തിലും എന്താണോ അനുഭവത്തിന്റെ വിഷയങ്ങളെയല്ല. എവിടെയാണോ അനുഭവം സ്ഥിതി ചെയ്യുന്നത് അതിനെ ഗ്രഹിക്കുന്നു. വിദ്വാൻ അപ്പൊ സർവത്ര ഈ അനുഭവത്തിന് അടിസ്ഥാനമായിരിക്കുന്ന തത്വത്തെ ആൾ ഗ്രഹിക്കുന്നത് കൊണ്ട് അയാളെ തത്വജ്ഞനെന്ന് പറയും. അതിൽ നിന്ന് വേറിട്ടൊന്നിനെയും ഗ്രഹിക്കുന്നില്ല. ന അന്യത് വിധാനാദി, ആ തത്വത്തിൽ നിന്ന് വേറിട്ട് ഒന്നിനെ അയാൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതോ എന്ന അതിപദ്ധതി, അതുകൊണ്ടെന്താണോ അതിന് വിരുദ്ധമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. അയാളുടെ തത്വപ്രതിപാദനത്തിൽ വൈരുദ്ധ്യമില്ല എന്നാണ്. ഒരേ തത്വത്തെ തന്നെ പല രീതിയിലും പറയാം, അവയിൽ പരസ്പരം വൈരുദ്ധ്യം വരുന്നില്ല. തത്വത്തെ എങ്ങനെയാണോ തത്വജ്ഞൻ സാക്ഷാത്കരിച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വെളിപ്പെടുത്തുന്നു, തൻ്റെ അനുഭവത്തിനനുസരിച്ച് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ആദിവാദി, ആദിവദനം അവിടെ സംഭവിക്കുന്നില്ല. കിഞ്ച ആത്മക്രീഡ ആത്മന്യവച്ച ക്രീഡാ ക്രീഡന യസ്യ നാന്യത്ര പുത്ര ധാരാദിഷു സ ആത്മക്രീഡ. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞു വരും, ഈ പറയുന്ന സന്യാസിയെക്കുറിച്ചാണ്. ആത്മക്രീഡ, ക്രീഡ എന്ന് വെച്ചാൽ കളി. കളി എന്ന് പറയുന്നത് മനസ്സിന്റെ ആനന്ദത്തിനുള്ള ഒരു ഉപാധിയാണ്. അതിന് ബാഹ്യമായ എന്തിനെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ, ആത്മസംതൃപ്തിക്ക് വേണ്ടി ബാഹ്യമായ എന്തിനെങ്കിലും ആശ്രയിച്ചാൽ അതിനെ ക്രീഡ എന്ന് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ തന്നെ രണ്ടായി പറയുന്നു, ആത്മക്രീഡ ആത്മരതി. ബാഹ്യമായി ഒന്നിനെയും ആശ്രയിക്കാതെ മനസ്സിൽ സങ്കല്പത്തിൽ തന്നെ ആനന്ദിക്കുകയാണെങ്കിൽ അത് രതി. ബാഹ്യമായ എന്തെങ്കിലും ഒരു ഉപാധി ആശ്രയിച്ച് ശബ്ദസ്പർശ രൂപരസഗന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു ഉപാധി ആശ്രയിച്ചിട്ട് അവൻ ആനന്ദിക്കുകയാണെങ്കിൽ അത് ആത്മക്രീഡ. മറിച്ച് ഒന്നിനെയും ബാഹ്യമായി ആശ്രയിക്കാതെ കേവലം സങ്കല്പിച്ച് ഭാവന ചെയ്തോ അല്ലെങ്കിൽ സ്മരിച്ചോ ആനന്ദിക്കുകയാണെങ്കിൽ അത് രതി. ഇവിടെ ഇത് രണ്ടു തരത്തിലുള്ള ആത്മാവ് തന്നെയാണോ ആത്മന്യമിച്ച ക്രീഡ ക്രീഡനം വേസ്യ, ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവൻ. നന്യത്ര പുത്രധാരാദിഷു, പുത്രധാരാദികളിലല്ല എന്നർത്ഥം. പുത്രനിലോ ഭാര്യയിലോ അല്ല സാത്മക്രീഡ പറയുന്നു എന്ന് പറഞ്ഞാൽ അടുത്തു പറയുന്നതാണ് ഇവിടെ പറയുന്നത്. പുത്രധാരാദികളിൽ സ്വം എന്ന് പറയാമെന്നുള്ള ഒന്നിനും ആനന്ദിക്കാത്തവൻ അത് സന്യാസിക്ക് മാത്രമേ പറ്റൂ. ഗൃഹസ്ഥന് സാധ്യമല്ല. ഗൃഹസ്ഥനെന്ന് പറയുമ്പോൾ പുത്രധാരാദികളൊക്കെ ഉള്ളു. അപ്പോൾ പുത്രധാരാദികൾ ഉള്ളവൻ ആത്മക്രീഡ സാധ്യമല്ല. ബാക്കി വിഷയങ്ങൾ ഓരോന്നിനെ കുറിച്ചും അവൻ സുഖിച്ചും ദുഃഖിച്ചുമിരിക്കും. അതല്ല, അത് ഉപേക്ഷിച്ചവനാണ്, അതിനെ ത്യജിച്ചവനാണ്. കാരണം സ്വം എന്ന് പറയുന്ന എല്ലാം ത്യജിക്കുന്നു, തൻ്റേത് എന്ന് പറയാമെന്നുള്ള സർവത്തിനെയും ത്യജിക്കുന്നു, പുത്രധാരാദികളെയൊക്കെ ഉപേക്ഷിക്കുന്നു, ബാഹ്യമായി തന്നെ ഉപേക്ഷിക്കുന്നു. ആത്മക്രീഡ തഥാ ആത്മരതി ആത്മന്യവച്ച രതി രമണം പ്രീത്രേസ്, എന്റെ പ്രീതിയും ആത്മാവിൽ തന്നെ. സാത്മരതി ക്രീഡ ബാഹ്യസാധന സാപേക്ഷ. ക്രീഡ എന്നിവിടെ അതിനെ വേർതിരിക്കുകയാണ്. ആത്മക്രീഡ ആത്മരതി എന്ന് രണ്ട് പദം തന്നെ ഉപയോഗിച്ചു പറയുന്നു. ക്രീഡ ബാഹ്യസാധന സാപേക്ഷ, ബാഹ്യമായ എന്തെങ്കിലും ഒന്നിനെ അപേക്ഷിച്ചിട്ട് ഒരുവൻ ആനന്ദിക്കുകയാണെങ്കിൽ ബാഹ്യസാധന സാപേക്ഷ, അത് ബാഹ്യസാധനത്തെ അപേക്ഷിക്കുന്ന രതിസ്തു. സാധന നിരപേക്ഷ ബാഹ്യവിഷയ പ്രീതി മാത്രം. രതി എന്ന് പറയുന്നത് സാധന നിരപേക്ഷ, ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ബാഹ്യവിഷയ പ്രീതി, ബാഹ്യവിഷയങ്ങളോടുള്ള പ്രീതി, ആ പ്രീതി തന്നെ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ്. ആ പ്രീതി ഉണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സ്വപ്നം കാണാം, സങ്കല്പങ്ങളുണ്ടാക്കാം, മനോരഥങ്ങളുണ്ടാക്കാം, അതിലെല്ലാം ആനന്ദിക്കാം. അപ്പോൾ എന്താണ്, ബാഹ്യ സാധനങ്ങളൊന്നും ആവശ്യമില്ല, മനസ്സല്ലാതെ വേറെ സാധനം ആവശ്യമില്ല. മനസ്സിലൂടെ സങ്കല്പലോകത്തിൽ അത് ആത്മരതി, വിഷയങ്ങളെ സംബന്ധിച്ചുള്ള രതി. ഇത് രണ്ടുമില്ലാതെ എന്താണ് ആത്മാവിൽ തന്നെ അവൻ പ്രീഡിക്കുന്നു. അവന് മറ്റൊരു വിനോദ ഉപാധിയില്ല. അവന്റെ സങ്കല്പങ്ങളിലും എന്താണ് ആത്മാവ് മാത്രമേ ഉള്ളൂ. സങ്കല്പിച്ചാൽ മറ്റു വിഷയങ്ങളെ സങ്കല്പിച്ച് അവൻ ആനന്ദിക്കുന്നില്ല. ആത്മബോധത്തിൽ തന്നെ ആനന്ദത്തിലിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ആത്മബോധം ആനന്ദരൂപമാണ് എന്നാണ്. അത് പിന്നെ വിഷയാനന്ദങ്ങളോട് താരതമ്യപ്പെടുത്താൻ വയ്യ. വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളോട് താരതമ്യപ്പെടുത്താൻ വയ്യ. അതുകൊണ്ട് തന്നെ പറഞ്ഞു ആത്മക്രീഡ, ആത്മരതി എന്ന് പറഞ്ഞു. ക്രിയാവാൻ തഥാ ക്രിയാവാൻ ജ്ഞാന ധ്യാന വൈരാഗ്യാദിക്രിയ യസ്യ സ്വയം ക്രിയാവാൻ. അവൻ ക്രിയാവാനുമാണ് എന്ന് പറഞ്ഞു. ക്രിയാവാൻ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യുന്നവൻ എന്ന്. അപ്പൊ കർമ്മം ചെയ്യുന്നവൻ എന്ന് പറയുന്നത് അതിന്റെ മുഴുവൻ അർത്ഥത്തിനെടുക്കാൻ ഒക്കത്തില്ല. കാരണം ഭാഷകാരനോട് പറഞ്ഞു വരുന്ന ഇത് സന്യാസിയെക്കുറിച്ച് പറയുകയാണ്. അല്ലാതെ പൊതുവെ പറയുന്നതല്ല, ഗൃഹസ്ഥനെ കുറിച്ച് പറയുന്നതല്ല. സന്യാസിയുടെ കർമ്മങ്ങൾ എടുത്താൽ മതി. എന്തൊക്കെയാണത്? ജ്ഞാനം, ധ്യാനം, വൈരാഗ്യം തുടങ്ങിയവ. ഇതൊക്കെയാണല്ലോ സന്യാസിയിലിരിക്കുന്ന കർമ്മങ്ങൾ. വേറെ കർമ്മങ്ങളൊന്നും ഇവിടെ കർമ്മങ്ങളെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുഖ്യമായി ആന്തരികമായിരിക്കുന്ന ഭാവനകളാണ്, അതാണ് ഇവിടെ കർമ്മങ്ങളെന്ന് പറയുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും ഗൗണകർമ്മം എന്നാ പറയുന്നത്. മുഖ്യകർമ്മം മനസ്സിലുള്ള പ്രവൃത്തികളാണ്. ഇവിടെ ജ്ഞാനം, സന്യാസിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. അതാണ് മുഖ്യം. പ്രാപഞ്ചികമായ ജ്ഞാനങ്ങളല്ല, ആത്മവിഷയമായിട്ടുള്ള ജ്ഞാനം. ധ്യാനം, സന്യാസിയുടെ ഏകാഗ്രതയും അവിടെ തന്നെ ആത്മവിഷയമായ ഏകാഗ്രതയാണ്. അല്ലാതെ വിഷയമായി വരുന്ന ഏകാഗ്രതയല്ല. വൈരാഗ്യം, കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളിലേക്കുള്ള താല്പര്യമുണ്ടായിരുന്നു. ഇതും മനസ്സിൻ്റെ വൃത്തികളാണ്. ഇതെല്ലാം മനസ്സിൻ്റെ അവസ്ഥാവിശേഷങ്ങളാണ്, മനസ്സിൻ്റെ പരിണാമങ്ങളാണ്. ഇതെല്ലാം ഇതോരോന്നും ജ്ഞാനം, ധ്യാനം, വൈരാഗ്യമെല്ലാം